പാഠം 4. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോ. ഈശോ താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഈ ലോകത്തിൽ ഈശോ നിറവേറ്റാൻ പോകുന്ന ദൗത്യമെന്തെന്ന് ഈ തിരുവചനത്തിലൂടെ അവിടുന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഈശോ ലോകത്തിലേക്ക് വന്നത് മർത്യരായ നമ്മെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനാണ്. മിശിഹ മനുഷ്യൻ്റെ സമഗ്ര വിമോചനമാണെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. കർത്താവിൻ്റെ ആത്മാവിനാൽ പൂരിതനും അഭിഷിക്തനുമായ ഈശോ മനുഷ്യൻ്റെ സമഗ്ര വിമോചനത്തിനായി പ്രയത്നിച്ചു. പ്രധാനമായും 5 കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈശോ ഈ ദൗത്യം നിറവേറ്റിയത്. 1. ദരിദ്രർക്ക് സുവിശേഷം. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്നതായിരുന്നു ഈശോയുടെ പ്രഥമ കർത്തവ്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. അവിടുത്തെ ജനനവും ജീവിതവും മരണവും ഉയർപ്പും ദരിദ്രർക്കുള്ള സ്വദ്വാർത്തയായിരുന്നു. സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവർ മാത്രമല്ല, ശാരീരികമായും മാനസികമായും ദുരിതമനുഭവിക്കുന്നവരും ഞെരുക്കപ്പെടുന്നവരും യഥാർത്ഥത്തിൽ ദരിദ്രരാണ്. അവരുടെ സർവ്വ ആശ്രയവും ദൈവമായിരിക്കും. ഭൗതികതയിലും സമ്പത്തിലും ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരുണയിലും പരിപാലനയിലും പൂർണ്ണമായി ആശ്രയിക്കുന്നവരാണ് ആത്മാവിൽ ദരിദ്രർ. 2. ബന്ധിതർക്ക് മോചനം. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കാനാണ് ഈശോ വന്നത്. രോഗത്തിൻ്റെയും വഞ്ചന, ചൂഷണം, കാപട്യം തുടങ്ങിയ സാമൂഹിക തിന്മകളുടെയും ബന്ധനത്തിൽ നിന്നും ഈശോ നമ്മെ മോചിപ്പിക്കുന്നു. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ ഈശോ ഈ സത്യം വ്യക്തമാക്കി. തളർവാദ രോഗിയോട് ഈശോ പറഞ്ഞത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു. ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാൻ അധികാരമുള്ളൂ. ഈശോ ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന നിയമജ്ഞർ അവിടുന്ന് ദൈവദൂഷണമാണ് പറയുന്നതെന്ന് ചിന്തിച്ചു. ഇത് മനസ്സിലാക്കി ഈശോ പറഞ്ഞു: ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങളറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു: ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. തക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. പിന്നീടൊരിക്കൽ ഈശോ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു: നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു: മിണ്ടരുത്, അവനെ വിട്ടു പോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു: എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നല്ലോ. ഇങ്ങനെ ഈശോ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്ന് മാത്രമല്ല പലവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകുന്നതായി സുവിശേഷങ്ങളിൽ നമുക്ക് കാണാം. 3. അന്ധർക്ക് കാഴ്ച. ഈശോ അന്ധരായ പലരെയും സുഖപ്പെടുത്തുന്നുണ്ട്. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് അന്ധർ ഈശോയെ സമീപിച്ചു. അവരെയെല്ലാം ഈശോ സുഖപ്പെടുത്തി. പിന്നീടൊരിക്കൽ ഈശോ ശിഷ്യന്മാരോടൊത്ത് നടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു: റബ്ബി, അവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിന്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ഫരിസേയരും പ്രമാണിമാരും കാഴ്ച ലഭിച്ച ആ അന്ധനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കി എന്നറിഞ്ഞ് ഈശോ പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. തങ്ങളെക്കുറിച്ചാണ് ഈശോ ഇത് പറഞ്ഞതെന്ന് മനസ്സിലാക്കി ഫരിസേയർ ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാവുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. ആത്മീയമായ അന്ധതയാണ് ഈശോ ഇവിടെ സൂചിപ്പിച്ചത്. ശാരീരികമായ അന്ധത മാത്രമല്ല അവിടുന്ന് നീക്കിയത്. അജ്ഞതയാകുന്ന അന്ധതയെ ജ്ഞാനവചസ്സുകളാൽ അവിടുന്ന് അകറ്റി. അനീതി, ചൂഷണം, അസത്യം തുടങ്ങിയ ധാർമ്മിക അന്ധകാരം ബാധിച്ചവർക്കെതിരെ ശബ്ദമുയർത്തിയും സത്യത്തിൻ്റെ വചനം നൽകിയും അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ പ്രയത്നിച്ചു. സഹകരിച്ചവരെല്ലാം പ്രകാശത്തിൻ്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. 4. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. പാപത്തിൻ്റെ അടിമത്ത ചെങ്ങല പൊട്ടിച്ചെറിയാനാണ് ഈശോ വന്നത്. പാപിനിയായ സ്ത്രീയെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതയാക്കിക്കൊണ്ട് മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞയച്ചു. തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് അവൻ മോചിതനായി കിടക്കയും എടുത്ത് നടന്നു. നേരായ പാതയിലൂടെ നടന്ന് നിത്യസൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികാട്ടിയായി ദൈവം മനുഷ്യന് നിയമം നൽകി. എന്നാൽ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് വെറും ബാഹ്യമായ അനുഷ്ഠാനത്തിലൊതുക്കിയപ്പോൾ അത് ഒരു അടിച്ചമർത്തലായി മാറി. ഇതിന് നേതൃത്വം നൽകിയ നിയമജ്ഞരെയും ഫരിസേയരെയും ഈശോ വിമർശിച്ചു. സാബത്ത് ദിനത്തിൽ രോഗശാന്തി നൽകിക്കൊണ്ട് സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും നിയമത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനാണ് ഈശോ വന്നത്. ഈശോയുടെ പക്കൽ വന്നെത്തിയ ഓരോരുത്തരെയും മാനസികവും ആത്മീയവും ശാരീരികവുമായ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് അവിടുന്ന് നയിച്ചു. 5. കർത്താവിന് സ്വീകാര്യമായ വത്സരം. കർത്താവിന് സ്വീകാര്യമായ വത്സരം അവിടുന്ന് പ്രഖ്യാപിച്ചു. കടങ്ങൾ ഇളച്ചു കൊടുക്കുന്ന, അനാഥരോടും വിധവകളോടും കരുണ കാണിക്കുന്ന, പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ തയ്യാറാകുന്ന, അനീതിയുടെയും അസമത്വത്തിൻ്റെയും നുകമൊടിക്കുന്ന, വിദ്വേഷവും പകയുമില്ലാത്ത വത്സരമാണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം. സമത്വവും സ്നേഹവും സാഹോദര്യവും പുലരുന്ന ഒരു നല്ല സമൂഹ നിർമ്മിതിയായിരുന്നു ഈശോയുടെ ദൗത്യങ്ങളിലൊന്ന്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് ഇതെങ്ങനെ നടപ്പാക്കാമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ദൈവരാജ്യം അറിയിക്കുന്ന ഈശോ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന ആഹ്വാനത്തോടെയാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. മലമുകളിലും വഴിയോരങ്ങളിലും വയലുകളിലുമൊക്കെ അവിടുന്ന് ഈ സുവിശേഷം അറിയിച്ചു. അപ്പം വർദ്ധിപ്പിച്ചു നൽകിയ രോഗികളെയും പിശാചുബാധിതരെയും സുഖപ്പെടുത്തിയും ഒട്ടേറെ അത്ഭുതങ്ങളിലൂടെ ഈശോ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിന് തെളിവ് നൽകി. അവിടുത്തെ വചനത്തിലും പ്രവൃത്തിയിലും സാന്നിധ്യത്തിലും ഈ ദൈവരാജ്യം മനുഷ്യർക്ക് പ്രത്യക്ഷമായി. ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്ന് പൗലോസ് ലിഹ പഠിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ദൈവത്തെ പിതാവായും മനുഷ്യവംശത്തെ മുഴുവൻ സഹോദരങ്ങളായും കണ്ട് സ്നേഹിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്നവരുടെ സമൂഹമാണത്. ഭൂമിയിൽ ഈ അവസ്ഥ സംജാതമാകുകയാണ് തിരുസഭയുടെ ദൗത്യം. പുളിമാവ് പോലെ ഈ ഭൂമിയിൽ വർത്തിച്ച് തൻ്റെ സാന്നിധ്യത്താലും പ്രാർത്ഥനയാലും പ്രവർത്തനങ്ങളാലും ലോകത്തിൽ ദൈവരാജ്യം വികസിപ്പിക്കാൻ സഭ പ്രയത്നിക്കുന്നു. സഭാമക്കളായ നമ്മിലൂടെയാണ് ഈ പ്രയത്നങ്ങൾ ഫലമണിയുന്നത്. സുവിശേഷങ്ങൾ. ഈശോ അരുളി ചെയ്ത കാര്യങ്ങളും ചെയ്ത പ്രവർത്തികളും ഈശോയുടെ ജനനത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ചും ശേഖരിച്ച വിവരങ്ങളുമെല്ലാം ദൈവിക പ്രചോദനമനുസരിച്ച് ഈശോയുടെ ശിഷ്യരോ അവരുടെ ശിഷ്യരോ രേഖപ്പെടുത്തി വച്ചു. ഇങ്ങനെ രേഖപ്പെടുത്തിയ വിശുദ്ധ ഗ്രന്ഥമാണ് സുവിശേഷങ്ങൾ. വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്ക, വിശുദ്ധ യോഹന്നാൻ എന്നിവരുടെ പേരിൽ 4 സുവിശേഷങ്ങൾ നമുക്ക് ലഭ്യമായുണ്ട്. ഇവയാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങൾ. ഈ സുവിശേഷങ്ങൾ ധ്യാനാത്മകമായി വായിക്കുമ്പോൾ ഈശോ അറിയിച്ച ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് വ്യക്തമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന് അരുളി ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പാടാം ഗാനം.
രോഗം പലവിധമേറ്റവരിൽ, വേദനയാലെ പീഡിതരിൽ, നാഥൻ കരുണാപൂരിതനായി, ദുഷ്ടപിശാചിന്നടിമകളായി, അലയും മർത്യർക്കവനിളയിൽ, മോചനമരുളി സൗഖ്യത്തിൽ, ശാന്തിക്കതിരൊളി വർഷിച്ചു തളർവാദത്താൽ പീഡിതരും, ചിത്വാസ്വാസ്ഥ്യം വന്നവരും കർത്താവിൻ കൃപ കണ്ടെത്തി, ദൈവികരാജ്യം വന്നെത്തി, ദൈവികരാജ്യം വന്നെത്തി.
കവിത.
രോഗം കൊണ്ടു വലഞ്ഞവരെ, വേദന കൊണ്ടു പുളഞ്ഞവരെ, ദുഷ്ടപിശാചിന്നടിമകളായി കഷ്ടതയേറെ സഹിച്ചവരെ, നാഥൻ മോചിതരാക്കുന്നു, നന്മകളെങ്ങും തൂകുന്നു, അന്ധചികിടർ മുടന്തന്മാർ തളർവാദത്താൽ പീഡിതരും, പാപികളും കൃപ കണ്ടെത്തി പാരിൽ സ്വർഗമണഞ്ഞല്ലോ, പാപികളും കൃപ കണ്ടെത്തി പാരിൽ സ്വർഗമണഞ്ഞല്ലോ.
ദൈവവചനം വായിക്കാം, വിവരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9 1-34 വരെയുള്ള വാക്യങ്ങൾ. വഴി കാട്ടാൻ ഒരു തിരുവചനം. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:21. നമുക്ക് പ്രവർത്തിക്കാം. ഈശോ അന്തർക്ക് കാഴ്ച നൽകുന്നതിനായി പ്രതിപാദിക്കുന്ന ഏതെങ്കിലും ഒരു സുവിശേഷ ഭാഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. എൻ്റെ തീരുമാനം. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, പാപിയായ എന്നിൽ കനിയണമേ എന്ന ഈശോ നാമജപം ഞാൻ ആവർത്തിച്ചു ചൊല്ലും.